യേശുക്രിസ്തു ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയിരുന്നുവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ സന്ദേശത്തിൽ നടത്തുന്നത്. യേശുക്രിസ്തു അവൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആരെയെങ്കിലും ജലത്തിൽ സ്നാനപ്പെടുത്തിയിരുന്നോ എന്നതിന് വ്യക്തമായ ഉത്തരം നൽകുവാൻ നമുക്ക് കഴിയുകയില്ല. ഒരു വാക്യം യേശു സ്നാനപ്പെടുത്തിയിരുന്നു എന്ന ധ്വനി നൽകുമ്പോൾ മറ്റൊരു വാക്യം ആ ആശയത്തെ നിഷേധിക്കുന്നു. യേശുക്രിസ്തു ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയതായിട്ട് വ്യക്തമായി നേരിട്ട് പറയുന്ന വാക്യം വേദപുസ്തകത്തിലില്ല. യേശുക്രിസ്തു സ്നാനപ്പെടുത്തിയതായി വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന ചില വാക്യങ്ങളുണ്ട്. എന്നാൽ വാക്യങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ യേശു ആരെയും സ്നാനപ്പെടുത്തിയതായി തീർച്ച പറയുവാൻ സാധ്യമല്ല. എങ്കിലും ഒറ്റപ്പെട്ട വാക്യങ്ങളിൽ ആശ്രയിക്കാതെ തിരുവെഴുത്തുകളെ മൊത്തമായി എടുത്ത് ഈ വിഷയം പഠിച്ചാൽ ഇതിന് ഒരു വ്യക്തത ഉണ്ടാകും. ലൂക്കോസ് 9 യേശുക്രിസ്തു 12 ശിഷ്യന്മാരെയും 10 വേറെ 70 പേരെയും ദൈവരാജ്യം പ്രസംഗിക്കുവാനായി സമീപത്തുള്ള പട്ടണങ്ങളിലേക്ക് അയക്കുന്നതായി പറയുന്നുണ്ട്. എന്നാൽ ഇവരോട് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്ന കൽപ്പന യേശു നൽകുന്നില്ല. സുവിശേഷ യാത്ര കഴിഞ്ഞ് 70 പേർ തിരികെ വന്നു. യാത്രയുടെ വിവരണം യേശുവിനോട് പറയുമ്പോഴും അവർ ആരെയും സ്നാനപ്പെടുത്തിയതായി പറയുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്ത് സ്നാപക യോഹനാനെ പോലെയുള്ള ചില യഹൂദ റവിമാർ അവരുടെ ശിഷ്യന്മാരെ യഹൂദ വിശ്വാസമനുസരിച്ച് ശുദ്ധീകരണത്തിനായി വെള്ളത്തിൽ നിമജ്ജനം ചെയ്ത് സ്നാനപ്പെടുത്തിയിരുന്നു. യോഹനാൻ നൽകിയ മാനസാന്തര സ്നാനവും യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ കൽപ്പന ലഭിക്കുന്നതിന് മുമ്പേ അപ്പോസ്തലന്മാർ നൽകിയ സ്നാനവും ക്രിസ്തീയ സ്നാനമല്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനും ഉയർപ്പിനും മുമ്പേ ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന യേശു ആർക്കും നൽകിയിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പേ യേശുവിൻ്റെ ശിഷ്യന്മാർ നൽകിയ സ്നാനം യോഹന്നാനിലൂടെ തുടർന്നത് ആയിരിക്കണം. യോഹന്നാൻ്റെ സ്നാനം മാനസാന്തരത്തിൻ്റെ സ്നാനം ആയിരുന്നു. അശുദ്ധിയെ കഴുകിക്കളയുവാനായി ശുദ്ധീകരണ കുളത്തിൽ മുങ്ങി സ്നാനമേൽക്കുന്ന രീതി യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു. ഈ അർത്ഥത്തിലാണ് അനന്യാസ് പൗലോസിനോട് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറയുന്നത്. ഇതേ ആശയം എബ്രായർ 10:22 നമുക്ക് വായിക്കാം. പുറപ്പാട് 19:14 ദൈവം കൽപ്പിച്ചതനുസരിച്ച് മോശ പർവ്വതത്തിൽ നിന്ന് ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് ജനത്തെ ശുദ്ധീകരിച്ചു, അവർ വസ്ത്രമലക്കുകയും ചെയ്തു. എന്നാൽ എങ്ങനെയാണ് ജനത്തെ ശുദ്ധീകരിച്ചത് എന്ന് ഇവിടെ പറയുന്നില്ല. പഴയ നിയമത്തിലെ ശുദ്ധീകരണത്തിനായുള്ള കഴുകൽ ഒരു ആചാരമായി ആരംഭിക്കുന്നത് പുറപ്പാട് 30 ദൈവം അതിനുള്ള കൽപ്പന നൽകുന്നത് മുതൽ ആണ്. ഈ അധ്യായത്തിൽ പറയുന്ന സമാഗമന കൂടാരത്തിലെ ശുദ്ധീകരണത്തിനായുള്ള താമ്രത്തൊട്ടി ശലോമോന്റെ ദൈവാലയത്തിൽ ഒരു വലിയ കുളമായി മാറി. അത് താമ്രം കൊണ്ടുണ്ടാക്കിയ 12 കാളകളുടെ മുകളിൽ സ്ഥാപിച്ചിരുന്നു. അതിൽ 90,000 ലിറ്റർ വെള്ളം കൊള്ളുമായിരുന്നു. അതിലേക്ക് പുരോഹിതന്മാർക്ക് കയറുവാൻ പടികളുണ്ടായിരുന്നു. ഇതിലെ ജലത്തിൽ പുരോഹിതന്മാർ മുങ്ങി ശുദ്ധീകരണം പ്രാപിക്കും. അതിനുശേഷം അവർക്ക് ധരിക്കുവാൻ ശുദ്ധിയുള്ള വസ്ത്രവും അവിടെ ക്രമീകരിച്ചിരുന്നു. ശുദ്ധീകരണത്തിന് ശേഷം മാത്രമേ അവർ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുള്ളൂ. ജാതീയ വിശ്വാസത്തിൽ നിന്നും യഹൂദ വിശ്വാസത്തിലേക്ക് വരുന്നവരെയും സ്നാനപ്പെടുത്തുമായിരുന്നു. ജാതീയ ജീവിത രീതിയെ കഴുകിക്കളയുന്നു എന്നതായിരുന്നു അന്നത്തെ വിശ്വാസം. ഇതിൻ്റെ പിന്തുടർച്ചയാണ് യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം. എന്നാൽ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഉണ്ടായിരുന്നു. മാനസാന്തരപ്പെടേണ്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിനാലാണ് യോഹന്നാൻ്റെ ശുശ്രൂഷ യേശുക്രിസ്തുവിൻ്റെ വഴി ഒരുക്കുക എന്നതായിരുന്നു. അതായത് യോഹന്നാൻ്റെ സ്നാനം മാനസാന്തര സ്നാനമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് ദൈവരാജ്യത്തിനായുള്ള ഒരുക്കവും ആയിരുന്നു. ഈ സാഹചര്യത്തിൽ റബിമാരുടെ സ്നാനവും യേശുക്രിസ്തു കൽപ്പിച്ച സ്നാനവും തമ്മിൽ വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. അതിനാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ നൽകിയ സ്നാനത്തെ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നാനമെന്ന് വിശേഷിപ്പിച്ചു. മറ്റുള്ളവ അതത് റബിമാരുടെ പേരിൽ അറിയപ്പെട്ടു. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ്റെ കൽപ്പനയനുസരിച്ച് ശിഷ്യന്മാർ മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയിരുന്നു. ഇത്തരം സ്നാനങ്ങൾ യേശുവിൻ്റെ സ്നാനം ആയിരുന്നു. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ അവൻ തൻ്റെ ശ്രേഷ്ഠ ദൗത്യം ശിഷ്യന്മാരെ കൽപ്പിച്ചേൽപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് മത്തായി 20:18-20 വാക്യങ്ങളിലും മർക്കോസ് 16:15-16 വാക്യങ്ങളിലും വായിക്കാം. ഇതിനു മുമ്പും ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തിയിരുന്നു എന്നൊരു തെളിവുകളുണ്ട്. എന്നാൽ സ്നാനം ഒരു കൽപ്പനയായി അവർക്ക് നൽകിയിരുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അനുസരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് അവൻ കൽപ്പിച്ച് ഏൽപ്പിച്ചത്. ഒന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം, രണ്ട് തിരുവത്താഴം. സ്നാനം യേശുക്രിസ്തുവിൻ്റെ മരണം, ഉയർപ്പ് എന്നിവയ്ക്ക് ശേഷമാണ് അവൻ കൽപ്പിച്ചാക്കിയത്. തിരുവത്താഴം അവൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പും. ഈ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ അന്ത്യ ശ്രേഷ്ഠ കൽപ്പനയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കുവാൻ അവൻ അപ്പോസ്തലന്മാരോട് കൽപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്നല്ലാതെ മറ്റൊരു വിശദീകരണവും യേശു നൽകുന്നില്ല. ഇതിൽ നിന്നും അവർക്ക് സ്നാനം എന്താണ് എന്നും എങ്ങനെ സ്നാനപ്പെടുത്തണമെന്നും അറിയാമായിരുന്നു എന്ന് കരുതാം. അന്ന് സ്നാനത്തെക്കുറിച്ചുള്ള അർത്ഥം എന്തായിരുന്നുവോ അതും അവർക്ക് അറിയാമായിരുന്നു. ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന അനുസരിച്ചാണ് ശിഷ്യന്മാരും ഇന്ന് നമ്മളും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നത്. സ്നാനത്തിൻ്റെ ആത്മീയ അധികാരം യേശുക്രിസ്തുവാണ്. സ്നാനപ്പെടുന്ന വ്യക്തിയുടെ മേൽ ആത്മീയ അധികാരം ഉള്ളതും യേശുക്രിസ്തുവിന് മാത്രമാണ്. അതിനാൽ എല്ലാ സ്നാനവും യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ്. മത്തായി 28:19-20 വാക്യങ്ങളിൽ ആദ്യം പറയുന്നത് സ്നാനം കഴിപ്പിക്കണമെന്നും, രണ്ടാമത് അവരെ യേശുവിൻ്റെ കൽപ്പനകൾ പഠിപ്പിക്കണമെന്നും, മൂന്നാമത് ശിഷ്യന്മാരാക്കണം എന്നുമാണ്. ഇത് അനന്തരഫലമായ ക്രമത്തിൽ അനുസരിക്കേണ്ടതല്ല. അങ്ങനെ അനുസരിച്ചാൽ ആദ്യം സ്നാനം കഴിപ്പിക്കുകയും പിന്നീട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യേണ്ടി വരും. മർക്കോസ് 16 മറ്റൊരു വാക്യമുണ്ട്. മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വാക്യം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാചകമാണ്. രക്ഷിക്കപ്പെടുവാൻ സ്നാനമേൽക്കണമെന്ന തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവർ ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്നാൽ രക്ഷയ്ക്ക് യാതൊരു മനുഷ്യപ്രവൃത്തിയും അടിസ്ഥാനമല്ല എന്ന് തിരുവെടുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മർക്കോസിലെ വാക്യം രക്ഷയെക്കുറിച്ചുള്ള ഈ പ്രമാണം ലംഘിക്കുന്നില്ല. വാക്യത്തിലെ ഒന്നാമത്തെ ഭാഗം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം അതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പോസ്തലന്മാരുടെ കാലത്ത് വിശ്വസിക്കുകയും സ്നാനമേൽക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഇല്ലായിരുന്നു. അക്കാലത്ത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടാത്തവരെന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരെന്നും രണ്ട് വിഭാഗങ്ങളില്ലായിരുന്നു. അതിനാൽ ഈ വ്യത്യാസം എടുത്തു പറയേണ്ട കാര്യം രചയിതാവിന് ഇല്ല. ഇതിലുപരിയായി മർക്കോസ് 16:9-20 വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയതാണോ എന്നതിൽ വേദപണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പഴയ മൂലഗ്രന്ഥങ്ങളിൽ ഈ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ അത് പിന്നീട് ഏതോ പകർത്തിയെഴുത്തുകാരൻ കൂട്ടിച്ചേർത്തതാകുവാനാണ് സാധ്യത. അതിനാൽ ഈ ഭാഗം ബ്രാക്കറ്റിലാണ് എല്ലാ വേദപുസ്തകങ്ങളിലും കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നത് കൊണ്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുന്നവർ അതിൻ്റെ സാക്ഷ്യവും യേശുവിൻ്റെ കൽപ്പനയോടുള്ള അനുസരണവുമായിട്ടാണ് സ്നാനം സ്വീകരിക്കുന്നത്. സ്നാനപ്പെട്ട ശിഷ്യനാകുകയല്ല, ശിഷ്യനാകുന്നവൻ സ്നാനപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വം ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അത് രക്ഷയെപ്പോലെ തന്നെ ഒരു തുടർ പ്രക്രിയ ആണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ രക്ഷയും ശിഷ്യത്വവും ഒന്നു തന്നെയാണ്. രക്ഷിക്കപ്പെടുന്നവരെല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം മാത്രമാണ്. അതിനാൽ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന് ശിഷ്യനാകുന്ന ഒരുവൻ അവൻ്റെ രക്ഷയുടെയും ശിഷ്യത്വത്തിൻ്റെയും യാത്ര ആരംഭിക്കുകയും തുടരുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് യേശു കൽപ്പിച്ചത്, അവൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനിൽ വിശ്വസിക്കുന്നവരെ പഠിപ്പിക്കണം. അങ്ങനെ അവർ ശിഷ്യന്മാർ എന്ന ആത്മീയ അനുഭവത്തിൽ മുന്നോട്ട് വളരും. യേശുക്രിസ്തു മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയിരുന്നത് തോന്നിപ്പിക്കുന്ന ഒരു വാക്യം മത്തായി 3:14 ഇവിടെ യേശുക്രിസ്തു സ്നാനപ്പെടുവാനായി യോഹന്നാൻ സ്നാനന്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ അവനോട് പറഞ്ഞു, നിന്നെ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. എന്നാൽ ഈ വാചകം യേശുക്രിസ്തു മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയിരുന്നു എന്നതിന്റെ തെളിവല്ല. യേശുക്രിസ്തു അന്നത്തെ മത സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഹൂദ റബി ആയിട്ടാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. അവൻ ശുശ്രൂഷ തുടങ്ങുന്നത് യോഹന്നാൻ സ്നാപകൻ തടവിൽ ആക്കപ്പെട്ടതിന് ശേഷം ആണ്. ഒരു യഹൂദൻ ഒരു റബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പേ അപ്രകാരമുള്ള ശുശ്രൂഷ ചെയ്യുകയോ മറ്റുള്ളവരെ സ്നാനപ്പെടുത്തുകയോ ചെയ്യുകയില്ല. അതിനാൽ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് സംസാരിച്ചത് എന്ന് വ്യക്തമാണ്. ഇത് യേശുക്രിസ്തു ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ തെളിവ് അല്ല. ഈ വിഷയത്തിന്റെ പഠനത്തിനായി പ്രധാനമായി ഉപയോഗിക്കുന്ന രണ്ട് വേദഭാഗങ്ങളാണ് യോഹന്നാൻ 3:22-26 വാക്യങ്ങളും യോഹന്നാൻ 4:1-2 യോഹന്നാൻ 3:22-26 വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തും ശിഷ്യന്മാരും യഹൂദദേശത്ത് അനേകരെ സ്നാനപ്പെടുത്തിയിരുന്നു എന്നാണ്. വേദഭാഗം ഇങ്ങനെയാണ്: അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശലേമിന് അരികത്തെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്കൊരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ 4:2 അനുസരിച്ച് യേശുക്രിസ്തു ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല, എന്നാൽ അവന്റെ ശിഷ്യന്മാർ മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയിരുന്നു. യോഹന്നാൻ 4:1-2 യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ട് എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാനും. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് വാദങ്ങൾ നിലവിൽ ഉണ്ട്. ഒന്നാമത്തെ വാദം, യോഹന്നാൻ 3:22-26 വാക്യം അനുസരിച്ച് യേശു ക്രിസ്തു അവനെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയിരുന്നു, അതിനുശേഷം ശിഷ്യന്മാരാണ് മറ്റുള്ളവരെ സ്നാനപ്പെടുത്തിയത്. ഇതാണ് യോഹന്നാൻ 4:1-2 പറയുന്നത്. രണ്ടാമത്തെ വാദം, യോഹന്നാൻ 3:22-26 വാക്യം യേശുവിന്റെ ആജ്ഞാധികാരത്തിന് കീഴിൽ ശിഷ്യന്മാർ അനേകരെ സ്നാനപ്പെടുത്തിയതിനെ കുറിച്ചാണ്. ഇതിൽ യേശുവും നേരിട്ട് സ്നാനപ്പെടുത്തിയിരുന്നു പോയെന്ന ആശയക്കുഴപ്പമുണ്ട്. ഇത് യോഹന്നാൻ 4:1-2 വാക്യങ്ങൾ പരിഹരിക്കുന്നു. യേശു ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല. യോഹന്നാൻ 3:22-26 വാക്യങ്ങളിൽ ഐനോൻ എന്ന സ്ഥലത്ത് മാനസാന്തരപ്പെടുന്ന യഹൂദന്മാരെ സ്നാനപ്പെടുത്തുന്ന യോഹന്നാൻ സ്നാപകനെ നമ്മൾ കാണുന്നു. അതേസമയം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ച് അറിയിക്കുന്നു. അവ പറഞ്ഞു, നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു. ആരെയാണ് യേശുവും ശിഷ്യന്മാരും സ്നാനം കഴിപ്പിച്ചത്? 26-ാം വാക്യത്തിൽ എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്നാണ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ അറിയിച്ചത്. എല്ലാവരും എന്ന വാക്ക് യേശുവിന്റെ ശിഷ്യന്മാരെ സ്നാനം കഴിപ്പിച്ചു എന്ന ധ്വനിയല്ല, യേശുവിന്റെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെട്ടവരെ സ്നാനം കഴിപ്പിച്ചു എന്ന ആശയമാണ് വിനിമയം ചെയ്യുന്നത്. ഇത് യേശു അനേകരെ സ്നാനം കഴിപ്പിച്ചു എന്ന ധ്വനി ഉളവാക്കുന്നു. ഈ വാക്യത്തിൽ യേശുവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തി എന്ന ആശയമുണ്ട്. എന്നാൽ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അദ്ദേഹം തന്നെ ഈ ആശയക്കുഴപ്പത്തിന് ഒരു വ്യക്തത നൽകുന്നുണ്ട്. ഇവിടെ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രസ്താവനയെ വ്യക്തമാക്കുവാനായി യോഹന്നാൻ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തു: ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാനും. അതായത് ശിഷ്യന്മാർ മാത്രമേ സ്നാനം കഴിപ്പിച്ചുള്ളൂ, യേശു ആരെയും സ്നാനം കഴിപ്പിച്ചില്ല. അവർ യേശുക്രിസ്തുവിന്റെ ആജ്ഞാധികാരത്തിന് കീഴിൽ അവന്റെ ശുശ്രൂഷയുടെ ഭാഗമായി വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തുകയായിരുന്നു. ഇതിനെ യേശുക്രിസ്തുവിന്റെ സ്നാനം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ച് മറ്റു യഹൂദർമാരും യോഹന്നാൻ സ്നാപകനും സ്നാനം നൽകിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ യേശുവിന്റെ സ്നാനത്തെ വേർതിരിച്ച് കാണിക്കേണ്ടത് വ്യക്തതയ്ക്ക് ആവശ്യമാണ്. യോഹന്നാൻ 4:1-2 ശ്രദ്ധാപൂർവം വായിച്ചാൽ യേശു ആദ്യം സ്നാനപ്പെടുത്തി ശിഷ്യന്മാരെ ചേർക്കുക ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. അവർ ശിഷ്യന്മാരെ ചേർത്തു, അവരെ സ്നാനപ്പെടുത്തി. ഈ ശിഷ്യന്മാർ 12 ശിഷ്യഗണമല്ല. ഇവിടെ പറഞ്ഞത് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്തു എന്നാണ്. ഇവർ യേശുവിൽ വിശ്വസിച്ച് അവനെ അനുഗമിച്ചവരാണ്. യേശുവിനെ അനുഗമിച്ചവരെ മൊത്തത്തിൽ ശിഷ്യന്മാർ എന്ന് വിളിക്കുന്ന മറ്റു വേദഭാഗങ്ങളും ഉണ്ട്. യോഹന്നാൻ 8:31 യേശു ക്രിസ്തു അവനെ വിശ്വസിച്ച യഹൂദന്മാരോട് അവന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവർ വാസ്തവമായി അവന്റെ ശിഷ്യന്മാരായി എന്നാണ് പറഞ്ഞത്. ഇവിടെ സ്നാനപ്പെട്ട ശിഷ്യന്മാരാകുമെന്ന് യേശു പറയുന്നില്ല. അതായത് സ്നാനപ്പെട്ടിട്ടല്ല യേശുവിന്റെ ശിഷ്യനാകുന്നത്, ശിഷ്യനാകുന്നവരാണ് സ്നാനപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പലരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. ഇതിൽ രണ്ടുപേരെക്കുറിച്ച് തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നുണ്ട്. മത്തായി 4:18-20 വാക്യങ്ങളിൽ ശിമോൻ അവന്റെ സഹോദരനായ അന്ത്രയാസ് എന്നിവരെ ഗലീലക്കടലിൽ വരവീശുന്നവരായി കണ്ടു. യേശു അവരെ അവനെ അനുഗമിക്കുവാനായി വിളിച്ചു എന്ന് പറയുന്നു. എന്നാൽ യോഹന്നാൻ 1:35-40 വരെയുള്ള വാക്യങ്ങളിൽ ഇവരെ യേശു ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണ് എന്ന് പറയുന്നു. ഈ വാക്യങ്ങൾ പറയുന്നതനുസരിച്ച് യോഹന്നാൻ സ്നാപകൻ അവന്റെ 2 ശിഷ്യന്മാരുമായി യോർദാൻ അക്കരെ ബെഥാനിയയിൽ നിൽക്കുമ്പോൾ യേശു അതുവഴി കടന്നുപോയി. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇത് കേട്ട 2 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു. ഇവരിൽ ഒരാൾ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു എന്ന് 40-ാം വാക്യം പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്റെ പേര് പറയുന്നില്ല. അതിനാൽ അത് സുവിശേഷ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരനായിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ ആയിരുന്നിരിക്കണം. സ്വന്തം പേര് സ്വന്തം കൃതിയിൽ പറയാതിരിക്കുക എന്ന രീതി അദ്ദേഹം പിന്തുടർന്നത് ആയിരിക്കണം. ഇതിനുശേഷം യേശു ഫിലിപ്പോസിനെ വിളിക്കുന്നതായും ഫിലിപ്പോസ് നഥനിയേലിനെ വിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നതായും പറയുന്നു. നഥനിയേൽ ഒരു അത്യവൃക്ഷത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോഴാണ് ഫിലിപ്പോസ് അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അത്യവൃക്ഷത്തിന്റെ കീഴിൽ ഇരുന്ന് വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് യഹൂദ റബിമാരുടെ ശിഷ്യന്മാരുടെ പതിവായിരുന്നു. നഥനയേലിനോട് ഫിലിപ്പോസ് പറയുന്നത്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്നാണ്. നഥനയേലിനെ ആദ്യമായി കണ്ടപ്പോൾ യേശു ക്രിസ്തു അവനെക്കുറിച്ച് പറയുന്ന 2 വാചകങ്ങൾ ഇങ്ങനെയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്യുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇതിൽ നിന്നെല്ലാം നഥനയേൽ ഒരു യഹൂദ റബിയുടെ ശിഷ്യനായിരുന്നു എന്ന് അനുമാനിക്കാം. നഥനയേലിന്റെ ഗുരുവായിരുന്ന റബി അദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയിരിക്കുവാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ സ്നാപകനെ പോലെ ഒരു മാനസാന്തര സ്നാനം എല്ലാ റബിമാരും നടത്തിയിരുന്നുവോ എന്ന് നമുക്ക് തീർച്ചയില്ല. എങ്കിലും ജലത്തിൽ മുങ്ങി ശുദ്ധീകരണം പ്രാപിക്കുക എന്നത് യഹൂദ മത പ്രമാണം ആയിരുന്നു. ഇതേ അധ്യായത്തിൽ 44-ാം വാക്യത്തിൽ ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേസേദയിൽ നിന്നുള്ളവർ ആയിരുന്നു എന്ന് പറയുന്നു. ഈ കൂട്ടത്തിൽ നമുക്ക് അപ്പോസ്തലനായ യോഹന്നാൻ, യാക്കോബ്, നഥനിയേൽ എന്നിവരെയും ഉൾപ്പെടുത്താം. ഇവർ തമ്മിലുള്ള ആത്മീയ സൗഹൃദം ഇവർക്ക് യോഹന്നാൻ സ്നാപകനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന അനുമാനത്തിൽ നമ്മളെ എത്തിക്കുന്നു. കാരണം സുവിശേഷ ഗ്രന്ഥകർത്താവായ യോഹന്നാനും അന്ത്രയാസും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നുവെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇവർക്ക് മറ്റുള്ളവരുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവൻ പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട എല്ലാവരെയും വെള്ളത്തിൽ നിമജ്ജനം ചെയ്ത് സ്നാനപ്പെടുത്തിയിരുന്നു. അതിനാൽ അവന്റെ ശിഷ്യന്മാരെയും അവൻ നിശ്ചയമായും സ്നാനപ്പെടുത്തിയിരുന്നു. അവരിൽ ചിലർ പിന്നീട് യേശുവിന്റെ ശിഷ്യന്മാരായി. യേശു അവരെ വീണ്ടും സ്നാനപ്പെടുത്തുവാൻ സാധ്യതയില്ല. മാനസാന്തര സ്നാനമോ ശുദ്ധീകരണത്തിനായുള്ള സ്നാനമോ അല്ലാതെ മറ്റൊന്നും അന്ന് നിലവിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശു ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയെന്ന് ചിന്തിച്ചാൽ, ചിലരെ യേശു സ്നാനപ്പെടുത്തി, ചിലരെ അവൻ നേരിട്ട് സ്നാനപ്പെടുത്തിയില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. ഇത് അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കും. എന്നാൽ ഇത്തരമൊരു വേർതിരിവിൻ്റെ നേരിയ പരാമർശം പോലും തിരുവെഴുത്തുകളിൽ ഇല്ല. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ചില സംഭവങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഇവയിൽ മത്തായി 20:20-23 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ മാതാവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് അപേക്ഷിച്ചു. യേശു അതിന്, എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ മുമ്പ് അനുമാനിച്ചതുപോലെ യാക്കോബും യോഹന്നാനും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ആയിരുന്നിരിക്കുവാൻ സാധ്യതയുണ്ട്. അവർ യേശുവിനോട് ഒരു പ്രത്യേക ആവശ്യം പറഞ്ഞപ്പോൾ അതിന് പിൻബലമായി യേശു അവരെ സ്നാനപ്പെടുത്തി എന്ന അവകാശവാദം ഉന്നയിക്കുന്നില്ല. യേശു അവരോട് പറഞ്ഞ മറുപടിയിലും യേശു നൽകിയതായി വ്യാഖ്യാനിക്കപ്പെടുന്ന സ്നാനത്തെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. യേശുവോ ശിഷ്യന്മാരോ 1-ാം നൂറ്റാണ്ടിലെ സഭയോ യേശു ചിലരെ സ്നാനപ്പെടുത്തിയിരുന്നതായി പറയുന്നില്ല. അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല. ഇത് സ്വാഭാവികമോ മനഃപൂർവമായ ഒഴിവാക്കലല്ല. യേശു ആരെയും സ്നാനപ്പെടുത്തിയിരുന്നില്ല എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആരും പരാമർശിക്കാതെ ഇരുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു വാദപ്രതിവാദം നടത്തുന്നുണ്ട്. യഹൂദന്മാരും കൊരിന്തിലെ സഭയിലെ ചില വിശ്വാസികളും അദ്ദേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന സ്ഥാനത്തെ ചോദ്യം ചെയ്തു. അതിന് അവർ 2 കാരണങ്ങളാണ് പറഞ്ഞത്. 1-ാമത്തെ കാരണം, അദ്ദേഹത്തിനോടൊപ്പം കുടുംബം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാരണം, പൗലോസ് സുവിശേഷ വേല കൊണ്ടല്ല ജീവിച്ചത്, മറിച്ച് കൂടാരപ്പണി ചെയ്താണ് ജീവിച്ചത്. കൂടാരപ്പണിയെ കൊരിന്ത്യർ താഴ്ന്ന വിഭാഗക്കാരുടെയും അടിമകളുടെയും തൊഴിലായി കണ്ടിരുന്നു. സഭയുടെ സാമ്പത്തിക സഹായം വാങ്ങാതിരിക്കുന്നത് ഒരു അപ്പോസ്തലന് യോജിച്ചതല്ല എന്ന് അവർ വാദിച്ചു. ഈ അധ്യായം ആരംഭിക്കുന്നത് ഞാൻ അപ്പോസ്തലനല്ലയോ എന്ന ചോദ്യത്തോടെയാണ്. മൂന്നാം വാക്യം പറയുന്നത് എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു എന്നാണ്. അതായത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രതിവാദങ്ങൾ ഒരു അപ്പോസ്തലന്റെ യോഗ്യത എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും. ആദ്യ നൂറ്റാണ്ടിലെ സഭ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ പോലും ഒന്ന് രണ്ട് കാരണങ്ങളാൽ ചോദ്യം ചെയ്തു എന്നത് അവർ എത്രമാത്രം കർശനമായും പരിമിതമായുമാണ് അപ്പോസ്തോലൻ എന്ന പദം ഉപയോഗിച്ചിരുന്നത് എന്നതിന് തെളിവാണ്. സഭയുടെ കാഴ്ചപ്പാടിനെ പൗലോസ് ഖണ്ഡിക്കുന്നില്ല. അതിന് മതിയായ യോഗ്യതകൾ തനിക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപ്പോസ്തോലൻ എന്തെല്ലാം യോഗ്യത ഉണ്ടായിരിക്കണമെന്നാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ വിശ്വസിച്ചിരുന്നത്. ഒന്ന്, കുടുംബം ഉണ്ടായിരിക്കുക. രണ്ട്, സഭയുടെ സാമ്പത്തിക സഹായം സ്വീകരിച്ച് ജീവിക്കുക. മൂന്ന്, യേശുവിനെ നേരിട്ട് കണ്ടവനായിരിക്കുക. നാല്, അവന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി സഭ ഉടലെടുക്കുക. അഞ്ച്, യേശുക്രിസ്തുവിൽ നിന്നും പഠിച്ചവൻ ആയിരിക്കുക. പൗലോസിന്റെ വാദപ്രതിവാദത്തിലും മറ്റു ചില വേദഭാഗങ്ങളും സൂചിപ്പിക്കുന്ന അപ്പോസ്തലത്വത്തിന്റെ യോഗ്യതയിൽ ഒരു അപ്പോസ്തലൻ യേശുക്രിസ്തുവിനാൽ നേരിട്ട് സ്നാനം സ്വീകരിച്ചവനായിരിക്കണം എന്ന് പറയുന്നില്ല. പൗലോസ് യേശുക്രിസ്തുവിൽ നിന്നും സ്നാനം സ്വീകരിച്ചവനല്ല, അനന്യാസ് എന്ന ക്രിസ്തീയ വിശ്വാസിയാണ് അവനെ സ്നാനപ്പെടുത്തിയത്. എന്നാലത് അപ്പോസ്തലത്വത്തിന് ഒരു അയോഗ്യതയായോ യേശു നേരിട്ട് സ്നാനപ്പെടുത്തിയവർക്ക് എന്തെങ്കിലും അധികം യോഗ്യതയുള്ളതായോ ആദ്യ നൂറ്റാണ്ടിലെ സഭ കണ്ടിരുന്നില്ല. യേശു ചില ശിഷ്യന്മാരെയെങ്കിലും സ്നാനപ്പെടുത്തിയിരുന്നു എങ്കിൽ അത് അക്കാലത്തെ പരാമർശിക്കപ്പെടുമായിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതിനായി മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് പരിശോധിക്കാം. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1:12-26 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം അപ്പോസ്തലന്മാർ 11 പേരും മറ്റു ശിഷ്യന്മാരും യെരുശലേമിൽ അവർ താമസിച്ചിരുന്ന മാളിക മുറിയിൽ കൂടിയിരുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇങ്ങനെ ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരുന്നപ്പോൾ യൂദ ഇസ്കരിയോത്താവിന് പകരമായി മറ്റൊരു ശിഷ്യനെ തിരഞ്ഞെടുക്കുവാൻ അവർ തീരുമാനിച്ചു. തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ യോഗ്യത എന്തായിരിക്കണമെന്ന് 21-22 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നു. ഈ വാക്യത്തിൽ യൂദയ്ക്ക് പകരമായി തിരഞ്ഞെടുക്കപ്പെടുന്നവൻ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ സ്നാനം സ്വീകരിച്ചതിന് സാക്ഷിയായിരിക്കണം എന്ന് പത്രോസ് പറയുന്നു. അവൻ അന്നു മുതൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ നടന്നവനുമായിരിക്കണം. ഇതിൽ നിന്നും യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അതിന് സാക്ഷികളായി ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. ഇത് ശിഷ്യന്മാരിൽ മിക്കവരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ആയിരുന്നു എന്ന ധ്വനി നൽകുന്നുണ്ട്. യൂദയ്ക്ക് പകരമായി ഒരുവനെ തിരഞ്ഞെടുക്കേണ്ടതിനായി രണ്ടുപേരെ അപ്പോസ്തലന്മാർ മുന്നോട്ട് നിർത്തുന്നുണ്ട്. അവരെ യുസ്തോസ് എന്ന് മറുപേരുള്ള ബെർഷബ എന്ന യോസഫ്, മത്തിയാസ് എന്നിവരായിരുന്നു. അതിനാൽ ഇവർ രണ്ടുപേരും യേശുക്രിസ്തുവിന്റെ സ്നാനം മുതൽ അവന്റെ സ്വർഗാരോഹണം വരെ അവരുടെ കൂടെ നടന്നിരുന്നവർ ആയിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാം. ഇവിടെ യേശുക്രിസ്തു നൽകിയതായി വ്യാഖ്യാനിക്കപ്പെടുന്ന സ്നാനത്തെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. അവൻ ആരെങ്കിലും നേരിട്ട് സ്നാനപ്പെടുത്തിയിരുന്നതായും പറയുന്നില്ല. അതിനാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതാം. മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ആരാണ് സ്നാനപ്പെടുത്തിയത്? യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് ശിഷ്യന്മാർ അനേകരെ സ്നാനപ്പെടുത്തിയതായി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അതിനാൽ അവർ സ്നാനപ്പെട്ടിരുന്നു എന്ന് ന്യായമായി അനുമാനിക്കാം. അവരെ ആര് സ്നാനപ്പെടുത്തിയെന്ന് തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നില്ല. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില അനുമാനങ്ങളിൽ നമുക്ക് എത്തിച്ചേരാം എന്നേ ഉള്ളൂ. യേശുക്രിസ്തു അവന് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി യോഹന്നാൻ സ്നാപകന് കീഴിൽ സ്നാനപ്പെട്ടു. ഒരു യഹൂദറബിയായി ശുശ്രൂഷ ആരംഭിക്കുന്നത് ശുദ്ധീകരണത്തിനായുള്ള സ്നാനത്തോടെ ആയിരിക്കണമെന്ന സന്ദേശം അതിൽ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും യേശുവിന്റെ ശിഷ്യന്മാരും സ്നാനം സ്വീകരിച്ചിരിക്കണം. അവരിൽ രണ്ടുപേർ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ആയിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് തിരുവെഴുത്തിൽ ഉണ്ട്. മറ്റുള്ള ശിഷ്യന്മാരിൽ പലരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ ആയിരുന്നു എന്നും അനുമാനിക്കാം. അതിനാൽ അവരെ യോഹന്നാൻ ആയിരിക്കണം സ്നാനപ്പെടുത്തിയത്. സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റൊരാളിനെ സ്നാനപ്പെടുത്തുവാൻ കഴിയും എന്നതിനാൽ ആ ശുശ്രൂഷ തുടർന്നു. സ്നാനം സ്വീകരിച്ചവർ മറ്റുള്ളവരെ സ്നാനപ്പെടുത്തി. യോഹന്നാന്റെ സ്നാനം ഉൾപ്പെടെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് മുമ്പുള്ള എല്ലാ സ്നാനങ്ങളും ക്രിസ്തീയ സ്നാനമല്ല. ക്രിസ്തീയ സ്നാനം ആരംഭിക്കുന്നത് അതിനായുള്ള യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന മുതലാണ്. അന്ന് മുതൽ ഇന്നേ വരെ സ്നാനപ്പെടുത്തുന്നവർ ക്രിസ്തുവിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിൽ സ്നാനപ്പെടുത്തുന്നു. സ്നാനപ്പെടുന്നവർ ക്രിസ്തുവിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിൽ സ്നാനപ്പെടുന്നു. യോഹനാൻ 3:22 പറയുന്ന, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന വാക്യത്തിൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിൽ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിച്ചു എന്നാണ്. 26 വാക്യത്തിൽ, റബി, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവനി തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ അവനോട് പറയുന്നതായി നമ്മൾ വായിക്കുന്നു. ഇവിടെയും യേശു നേരിട്ട് സ്നാനം കഴിപ്പിച്ചു എന്നല്ലാതെ യേശുവിൻ്റെ ആത്മീയ അധികാരത്തിൽ ശിഷ്യന്മാർ സ്നാനം കഴിപ്പിച്ചു എന്ന് ചിന്തിക്കാവുന്നതാണ്. എല്ലാവരും അവൻ്റെ അടുക്കൽ ചെന്ന് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 4:1 യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അനേകർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്നാനം സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവുകൾ ആണ് ഇതെല്ലാം. എന്നാൽ ഈ വാക്യങ്ങൾ യേശു നേരിട്ട് സ്നാനപ്പെടുത്തിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. ഈ ആശയക്കുഴപ്പത്തെയാണ് യോഹന്നാൻ 4:2 അദ്ദേഹം തിരുത്തുന്നത്. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. യോഹന്നാൻ 3:22 പറയുന്ന, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന വാക്യത്തിനും, 3:6 നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എന്നതിനും, 4:1 യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന വാക്യത്തിനും ഒരേ അർത്ഥമാണുള്ളത്. യേശുവിൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിൽ ശിഷ്യന്മാർ അനേകരെ സ്നാനപ്പെടുത്തി. ഇതാണ് 4:2 സുവിശേഷ രചയിതാവായ യോഹന്നാൻ വ്യക്തമാക്കുന്നത്. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. യേശു ക്രിസ്തു ആരെങ്കിലും സ്നാനപ്പെടുത്തിയിരുന്നതായി വേദപുസ്തകത്തിൽ വ്യക്തമായ രേഖയില്ല. ശിഷ്യന്മാരോ അക്കാലത്തെ ഏതെങ്കിലും വ്യക്തികളോ യേശു ക്രിസ്തുവിനാൽ സ്നാനം സ്വീകരിച്ചവരാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. അനാവശ്യമായ ഒരു പക്ഷം ചേരൽ ശിഷ്യന്മാർക്കിടയിലും യേശുവിനെ വിശ്വസിച്ചവർക്കിടയിലും ഉണ്ടാകേണ്ട എന്ന് കരുതി യേശു ക്രിസ്തു നേരിട്ട് സ്നാനം നൽകാഞ്ഞത് ആയിരിക്കണം. യേശു എന്തുകൊണ്ടാണ് ആരെയും സ്നാനപ്പെടുത്താതിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. ഒരു പക്ഷേങ്കിൽ അനാവശ്യമായ ഒരു പക്ഷം ചേരൽ ശിഷ്യന്മാർക്കിടയിലും അവനെ വിശ്വസിച്ചവർക്കിടയിലും ഉണ്ടാകണ്ട എന്ന് കരുതി അവൻ നേരിട്ട് സ്നാനം നൽകാഞ്ഞത് ആയിരിക്കണം. ഇത്തരമൊരു വിഭാഗ്യത കൊരിന്ത്യയിലെ സഭയിൽ പിന്നീട് ഉടലെടുത്തു. അതിനെക്കുറിച്ച് 1 Corinthians 1:12-16 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അദ്ദേഹം ഇത്തരം വിഭാഗതയെ എതിർക്കുകയും ചെയ്തു. യേശു ക്രിസ്തു ആരെയെങ്കിലും നേരിട്ട് സ്നാനപ്പെടുത്തിയിരുന്നുവോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തത്. ഈ ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.